നമസ്കാരം. മെയ്ഡൻ ഡിസിയിലേക്ക് സ്വാഗതം. ഓരോ മനുഷ്യനും ഓരോ നിമിഷവും വേറെയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കാലത്തിന്റെ എഴുത്തുകാരുടെ പട്ടികയിൽ തന്റെ ആദ്യ പുസ്തകം കൊണ്ട് സ്ഥാനം നേടിയ സുദീപ് ടി ജോർജാണ് ഇന്ന് നമ്മോടൊപ്പം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. പത്രപ്രവർത്തകനിൽ നിന്ന് കഥാകൃത്ത്, കഥാകൃത്തിൽ നിന്ന് തിരക്കഥാകൃത്തിലേക്ക്, ഈ യാത്രയിലെ പ്രകടമായ മാറ്റങ്ങൾ എന്താണ്?
പത്രപ്രവർത്തകനായിട്ട് ഞാനൊരു 12 വർഷമാണ് മധുരമിലാണ് ഉണ്ടായിരുന്നത്. മധുരമി മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ, മറ്റു പത്രങ്ങളിലേക്കൊന്നും പോയില്ല. മധുരമി എന്ന് ഒരു 4 വർഷത്തേക്ക് കൂടുതലായി, 5 വർഷത്തോടടുത്ത് ആയി മധുരമി എന്ന് പ്രസന്റ് ചെയ്തിട്ട്. ശേഷമാണ് ശരിക്കും എഴുത്ത് എഴുത്തുനിന്ന് സജീവമാക്കിയത്. വളരെ മുമ്പ് എഴുതുമായിരുന്നെങ്കിലും മധുരമി വരുന്നതിന് മുമ്പും മധുരമിൽ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ കവിതകളൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നിരുന്നു. പക്ഷേ എന്നാലും പൂർണ്ണമായി ഒരു എഴുത്തിലേക്ക് ഇങ്ങനെ പൂർണ്ണമായി മുഴുവാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പത്രപ്രവർത്തനത്തിൻ്റെ പല ജോലിയുടെ ഭാഗമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരേപോലെ അത് സാധിക്കണമെന്നില്ല. പിന്നീട് ഇതിലെ എഴുത്തിലേക്ക് ഒന്ന് പൂർണ്ണമായും എഴുത്തിലേക്ക് നിൽക്കണം. അങ്ങനെ പലരും ഈ പൂർണ്ണമായി എഴുത്തി നിൽക്കുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ കൊതിയൊക്കെ തോന്നും. അങ്ങനെ ആ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഴുത്താണ്. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴും സാധിക്കണമെന്നില്ല. എന്നാലും അത് പൂർണ്ണമായും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് എഴുത്ത് ഒന്നൊക്കെ ഇപ്പം സജീവമായി വരുന്നത്. തിരക്കഥാകൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എഴുതിയിട്ടുള്ളൂ, അത് എൻ്റെ കഥയല്ല, ഇളയരാജ എൻ്റെ കഥയല്ല, എൻ്റെ ഡയറക്ടർ മാധവ് രാംദാസ് തന്നെയാണ് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേയും ഡയലോഗ്സുമാണ് എഴുതിയത്. മൂന്നും തികച്ചും വ്യത്യസ്തമായ മൂന്ന് മാധ്യമങ്ങൾ തന്നെയാണ്. മൂന്നിനകത്ത് എഴുത്തുണ്ട്, ഒരു സമാനമായ ഒന്നെന്ന് പറയുന്ന എഴുത്താണെങ്കിലും മൂന്നും ശരിക്കും വ്യത്യസ്തമായ മേഖലയാണ്, മൂന്ന് വ്യത്യസ്തമായ എഴുത്തുമാണ്.
താങ്കൾ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, സിനിമയ്ക്ക് എഴുതുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. ചെറുകഥാരചനയിൽ ഇത്തരം കോംപ്രമൈസുകൾ ആവശ്യമുണ്ടോ? ചെറുകഥാരചന സ്വതന്ത്രമായ ഒന്നാണോ?
പത്രപ്രവർത്തനത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് എപ്പോഴും എഴുതണം എന്നുള്ളതാണ്. എപ്പോഴും എന്ന് വെച്ചാൽ എല്ലാ സമയവും നമ്മൾ എഴുതണമെന്നില്ല, ഏത് നിമിഷവും നമുക്ക് എഴുതേണ്ടി വരും. പെട്ടെന്ന് അമ്മൂടിന് യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. നമ്മൾ എഴുതേണ്ട ഒരു സാധനം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എഴുതേണ്ടി വരും. ചിലത് നമുക്ക് എഴുതാൻ 1 മണിക്കൂർ സമയം ഉണ്ടായിരിക്കും, ചിലത് 5 മിനിറ്റ് സമയം കൊണ്ട് എഴുതേണ്ടി ഉള്ളൊരു സാഹചര്യം വരും. ചിലപ്പോൾ ഒരു ഡെസ്കിലാണെങ്കിൽ എഡിറ്റിങ്ങിൽ, അപ്പോൾ അവിടെ എഴുത്ത് മാത്രമല്ല എഡിറ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സും കൂടി അവിടെ നടക്കുന്നുണ്ടല്ലോ. എഡിറ്റിങ്ങിൽ സബ്ഡിറ്ററാണെങ്കിൽ ചിലപ്പം പേജ് പോകാൻ വേണ്ടി 5 മിനിറ്റ് മാത്രമുള്ള സമയത്ത് ഒരു വാർത്ത വരികയാണെങ്കിൽ ആ വാർത്തയും പേജിൽ ഉൾക്കൊള്ളിക്കണം. ആ വാർത്തയ്ക്ക് ചിലപ്പം നല്ലൊരു തലക്കെട്ടിടേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു സമയവുമായി ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്ന ഒരു മേഖലയാണ് പത്രപ്രവർത്തനം. അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യവും. പിന്നെ നമ്മുടെ സാഹിത്യത്തിനകത്ത് ഇത്തരം ഡെഡ് ലൈൻ നമ്മുടെ മുന്നിലില്ല. നമുക്ക് ഇഷ്ടംപോലെ സമയമെടുക്കാം, അത് നമ്മളെ കൂടുതൽ അലസന്മാരാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എഴുത്തുകാർ പലരും വളരെ അലസന്മാരായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഡെഡ് ലൈൻ ഇല്ല എന്നുള്ള. വേറെ ആരുമായിട്ടും എഴുത്തിൽ ബാധ്യതകളില്ലല്ലോ. ഇപ്പം പണ്ട് നമ്മുടെ ഇപ്പം ഗാംബ്ലർ എഴുതുമ്പോൾ ഡെസ്റ്റോസ്കി 30 ദിവസത്തെ സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. 30 ദിവസത്തെ സമയത്തിനുള്ളിൽ എഴുതണമെന്നുള്ളൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹം അതുവരെ എഴുതിയ എല്ലാ കൃതികളുടെയും കോപ്പിറൈറ്റ് പബ്ലിഷർക്കായി പോകും എന്നുള്ളൊരു പേടിയോടി ആയതുകൊണ്ട് അദ്ദേഹം വളരെ ഒരാളിനെ വെച്ച് വളരെ വേഗം എഴുതിപ്പിച്ചു പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനത്തെ ഒരു കരാറിലൊന്നും ഏർപ്പെട്ടില്ലാത്തതുകൊണ്ട് തിരക്കഥയ്ക്ക് എന്തുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിലും എഴുത്തിലും ഉള്ളതല്ലാത്ത ഒരു ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഘടകം എഴുത്തിൻ്റെ സ്വഭാവത്തെ പല രീതിയിലും ബാധിക്കും. നമുക്കൊരു കെട്ടിടം 16 നില ഉള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ചാടുന്നു എന്ന് നമുക്കൊരു സീനിൽ എഴുതി വെക്കാം, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കഥയിൽ അത് ധൈര്യമായി എഴുതാം, ഒരു പ്രശ്നമില്ല. പത്രത്തിൽ 16 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ചാടിയത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു അങ്ങനെ സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ തിരക്കഥയിൽ നമുക്ക് വളരെ സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ എത്ര പൈസയുണ്ട് എന്ന് നോക്കി മാത്രമേ പല കാര്യങ്ങളും ചെയ്യാനാവുകയുള്ളൂ.
മനസ്സിലൊരു പ്രമേയം രൂപപ്പെട്ട് അതൊരു കഥയായി മാറുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല കഥകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഈ ടൈഗർ ഓപ്പറിനകത്ത് ഈ സമാഹാരത്തിൽ ടൈഗർ ഓപ്പറ എന്നുള്ള കഥ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു രീതിയിലായിരിക്കത്തില്ല അബ്രഹാമിയെന്ന് പറഞ്ഞൊരു കഥ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പം പല എഴുത്തുകാർക്കും ഇപ്പം വേറെ മറ്റു നമ്മുടെ എൻ്റെ ഒപ്പം തന്നെ എഴുതുന്ന ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ടല്ലോ, നമ്മുടെ എൻ്റെ തലമുറയിലുള്ളവരും എൻ്റെ മുൻ തലമുറയിലുള്ളവരും അതിന് അടുത്ത തലമുറയിലുള്ളവരും ഒക്കെ എഴുതുന്നുണ്ടല്ലോ. എല്ലാവർക്കും അവർക്കെല്ലാം തന്നെ അവരുടെ ഒരു കഥയെ അവർ ഉൾക്കൊള്ളുന്ന രീതിയും എഴുത്തിലേക്ക് അത് അതിനെ കൊണ്ടുവരുന്ന രീതിയും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഞാൻ ഇതിനകത്ത് തന്നെ ഈ ടൈഗർ ഓപ്പറ എന്നുള്ള കഥയിൽ ഇതിൽ ഈ സമയത്തെ ടൈഗർ ഓപ്പറ അതൊരു ഒരു വരിയായിട്ടാണ് ശരിക്കും അത് കഥ മനസ്സിൽ ആദ്യം വന്നത്. ഒരു വരിയാണ് അത്, പുഷ്കിൻ ദാമോദരൻ്റെ ഉടലിലൂടെ വേദന ഒരു കടുവയെ പോലെ ഓടി എന്നൊരു വരിയാണ് വരുന്നത്. അപ്പോൾ അത് ആ വരി എഴുതുമ്പോൾ പിന്നെ ആരായി പുഷ്കിൻ ദാമോദരൻ, അയാൾക്ക് എന്തിനാണ് ഈ ദാമോദരൻ, പുഷ്കിൻ എന്ന് പറഞ്ഞ പേരുമായി ഒരിക്കലും ചേരാത്ത ദാമോദരൻ എന്നുള്ള പേര് എന്തിനാണ് ഇട്ടത്? അപ്പോൾ ദാമോദരൻ എന്നുള്ള പേര് സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ പേരായിരിക്കും. അപ്പോൾ എങ്ങനെ അച്ഛൻ ദാമോദരന് പുഷ്കിൻ എന്ന് പറയുന്ന ഒരു മകൻ എങ്ങനെ ഉണ്ടാവും? ആ പേര് അയാളിട്ടതാണെങ്കിൽ അയാൾ എന്തിനും പേരിട്ടു? പിന്നെ ഈ കടുവ എന്തിനാണ് ഇയാളുടെ ഉടലിലൂടെ വേദനയെ പോലെ ഓടുന്നത്? ഈ കടുവുമായിട്ട് ഇയാൾക്ക് എന്താണ് ബന്ധം? ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ അതിന് ശേഷം വന്നതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അതിന് മുമ്പ് ഞാൻ പെട്ടെന്നൊരു ദിവസം ഈ വരി വരുന്നുണ്ടെങ്കിലും ഈ വരി വരുന്നതിന് മുമ്പ് വളരെ വളരെ മുമ്പ് തന്നെ അതിനകത്ത് പറയുന്ന പല സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. അത് ഈ ഒരു കഥയാണ് ഞാൻ എഴുതാൻ പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെ പല സംഭവങ്ങളും, ഇപ്പോൾ തിരുവാർപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കോട്ടയത്ത്, അതിനകത്തുള്ള എല്ലാ സ്ഥലവും ഉള്ള സ്ഥലങ്ങളാണ്, ഇല്ലാത്ത ഒരു സ്ഥലവും ആ കഥയിൽ ഇല്ല. അപ്പോൾ അതിനകത്ത് മീററ്റിലെ കഥ കാര്യമായാലും ലൊഹാർദഗയിലെ റാഞ്ചി ജാർഖണ്ഡിലെ ലൊഹാർദഗയിലെ കാര്യമായാലും ആ സ്ഥലങ്ങളെല്ലാം ഉള്ളതാണ്. ഇതിനകത്ത് പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്, ചെറിയ ചെറിയ തുരുത്തുകൾ, തിരുവാർപ്പ്, മുഹമ്മദ്, തണ്ണീർമുക്കം എല്ലാം ഉള്ളതാണ്. അപ്പം അതിലെ സംഭവങ്ങളൊക്കെ നേരത്തെ മനസ്സിൽ പല സംഭവങ്ങളും മനസ്സിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കിടപ്പുണ്ട്. ആലോചിച്ച് പല സാധനങ്ങളും വന്നു കിടപ്പുണ്ടായിരുന്നു. അതൊരു കഥയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്നുള്ളത് ഒന്നും നേരത്തെ ഞാൻ തീരുമാനിച്ചിരുന്നില്ല. അത് മാത്രം ഈ ഒരു വരി കിട്ടിയതിന് ശേഷം സ്വാഭാവികമായും അങ്ങനെ കഥയിലേക്ക് കഥയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവുകയും അതൊരു കഥയായി മാറുകയും ചെയ്തു. ആവണോ അല്ല, അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പം ചില കഥകൾ നമ്മുടെ ഒരു 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 ദൃശ്യം നിന്നായിരിക്കും, ചിലപ്പോൾ ഒരു കഥ തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു ദൃശ്യത്തിൽ നിന്നായിരിക്കും, ഒരു വരിയിൽ നിന്ന് ആവണമെന്നില്ല. ചിലപ്പോൾ ഒരു ദൃശ്യത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കഥ തുടങ്ങിയതാണ്, ഒരു കഥ തുടങ്ങിയതാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളറിയാതെ പല വരികളും നമ്മൾ ബസ്സിൽ യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് പറ്റിയൊരു പ്ലേസിലേക്ക് എത്തുമ്പോൾ ഈ വരികൾ തന്നെ ഇറങ്ങി അവിടെ ചിലപ്പം കയറി ഇരുന്ന് കളയും എന്നൊക്കെ ഉള്ളു.
ടൈഗർ ഓപ്പർ എന്ന കഥയുടെ പിറവി എങ്ങനെയായിരുന്നു?
ഞാൻ പറഞ്ഞു, ഈ ഇടതുപക്ഷം എത്രമാത്രം ഇടതുപക്ഷമാണ്, കുറച്ചും കൂടി ഇടത്തേക്ക് പോയി ഒരു ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരെ ഇടതുപക്ഷമല്ലേ, അപ്പോൾ ഇതിലേതാണ്, ഏത് പക്ഷമാണ് ശരിക്കും ഇടതുപക്ഷം എന്നൊക്കെയുള്ളൊരു ആലോചന മനസ്സിൽ കുറേ കാലമായിട്ടുണ്ടാണ്, പല പല സംഭവങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേ. അപ്പം അങ്ങനെ മാറ്റി നിർത്തേണ്ടവരാണോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റി നിർത്താനുള്ള കാരണം എന്ത് എന്നൊക്കെയുള്ള നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പം എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ജാർഖണ്ഡിൽ ചെന്നിറങ്ങിയ സമയം, അപ്പം നമ്മുടെ ഇവിടുത്തെ ഇപ്പം ഈ മാവോയിസം എന്നൊക്കെ കേട്ടാൽ നമുക്കൊരു ഒരു ഒരു അപരിചിതത്വം ഭീതിയൊക്കെ ഉണ്ട്. ഒരു ഇപ്പം കുറച്ചും കൂടി എങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം മുമ്പ് വരെ പോലും നമ്മുടെ മനസ്സിൽ നോക്കി നമ്മൾ ഒരു മാവോയിസത്തെ കുറിച്ച് അറിയുന്നത് ഇപ്പോൾ നിലമ്പൂർ കാടുകളിൽ കുറച്ച് മാവോയിസ്റ്റുകൾ ഇറങ്ങി പോലീസുകാർ അന്വേഷിച്ച് പോയി അവർ അരി വാങ്ങി എന്നൊക്കെ ഉള്ള ചെറിയ സംഭവങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പം കൊച്ചിയിൽ അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു മാവോയിസ്റ്റ് വന്നു എന്ന് കേട്ടാൽ 5 വർഷം മുമ്പ് നമ്മൾ ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളങ്ങനെ ചിരിക്കുമല്ല, ഇപ്പം നമ്മൾ വന്നോ എന്ന് ചോദിക്കാനുള്ള ഒരു രീതിയിൽ സംഭവങ്ങൾ നമ്മളെ പരിവപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജാർഖണ്ഡിൽ ചെന്നിറങ്ങുമ്പോൾ ഈ അന്നത്തെ അവസ്ഥയിലാണ് ചെല്ലുന്നത്. ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ചു, നിങ്ങൾ ഒരു മാവോയിസ്റ്റ് അനുകൂലിയാണോ അതോ മാവോയിസ്റ്റ് വിരോധിയാണോ എന്ന് എന്നോട് ചോദിച്ചത്. മാവോയിസത്തെക്കുറിച്ച് എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ അവിടെ മാവോയിസം എന്ന് പറയുന്നത് അവിടെ എല്ലാ ദിവസവും പോലീസും ഈ മാവോയിസ്റ്റുകളുമായി തമ്മിൽ നിരന്തരം വെടിവെപ്പും യുദ്ധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നും വെടിവെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നും പൊട്ടിത്തെറികളും വലിയ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ. അവിടെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞത്, നിങ്ങളിവിടെ ഈ റാഞ്ചിയിൽ നടക്കുമ്പോൾ അപരിചിതരായ നിങ്ങൾ കാണുന്ന 10 പേരിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേരോ മാവോയിസ്റ്റഡ് ആയിരിക്കും എന്നോട് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ വഴിയിൽ കാണുന്ന 10 പേരിൽ ഈ 10 പേരിൽ ഏത് 2 പേരാണ് മാവോയിസ്റ്റുകൾ എന്നൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതിനോട് വന്നത് ഒറ്റയ്ക്കുമാണ്, അപ്പം ചിന്തിക്കാനുള്ള സമയമുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ള പല ചിന്തകളും പിന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഈ തിരുവിതാംകൂറിലെയും ഒക്കെ കർഷക സമരങ്ങളും കുഞ്ഞുനാളിലൊക്കെ കേട്ടിട്ടുള്ള കർഷക സമരങ്ങളെ അടിച്ചമർത്തിയ രീതികളും ജന്മികൾ അടിച്ചമർത്തിയ രീതികളും ഒക്കെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നമ്മളുടെ പ്രിയപ്പെട്ടവർ ഒക്കെ തന്നെയായിരുന്നു. പ്രതിസ്ഥാനത്ത് എന്ന് വെച്ചാൽ ഈ കർഷകർക്കെതിരെ നിന്ന ഈ വയലുകളും കൃഷിയൊക്കെ ഉണ്ടായിരുന്ന കൃഷി നടത്തിയിരുന്ന ആളുകൾ, അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിരുന്ന, കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിരുന്ന ആളുകൾ ഒക്കെ പലരും നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട പലരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അതിനകത്ത് ഒരു പക്ഷേ പ്രതിയാണ് എന്ന് അവർക്കെതിരെ അവരെ ഞാൻ നേരിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മുൻ തലമുറ അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഇതിനകത്ത് എത്രമാത്രം ഏതാണ് നമ്മുടെ ഏത് പക്ഷത്ത് നിൽക്കണം, അവരെ ഇതിനകത്ത് ഇടതുപക്ഷം ഏത് എന്നൊക്കെയുള്ള പല പല ചിന്തകൾ കൂട്ടി കലർന്നിട്ടുണ്ടായ ഒരു കഥയാണ് അത്.
താങ്കളുടെ കഥകളിൽ സ്ഥലരാശി വ്യക്തമാണ്, എങ്ങനെയാണ് ഇത്തരം ഇടങ്ങളെ കണ്ടെത്തുന്നത്?
ഈ കഥകളിലൊക്കെ ഇപ്പം ഈ എഴുതിയ അഞ്ച് കഥകളിലെയും ഇപ്പം എടുത്തു പറഞ്ഞാൽ ടൈഗർ ഓപ്ര ആയാലും അബ്രഹാമികളായാലും ടൈഗർ ഓപ്ര ആയാലും താഴിൽ കവിപ്പോർ ആനിമൽ പ്ലാനറ്റ് ഈ മൂന്ന് കഥകൾ, ആ മൂന്ന് കഥകളെടുക്കാമെങ്കിൽ ആ മൂന്ന് കഥകളിലെ സ്ഥലങ്ങൾ കൃത്യമായും ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ ജീവിച്ച സ്ഥലങ്ങൾ തന്നെയാണ് അതെല്ലാം. ഈ ഇത് മൂന്നും ഇപ്പം ടൈഗർ ഓപ്ര ആയാലും തഴിൽ കവിപ്പോർ ആയാലും അനിമൽ പ്ലാനറ്റ് ആയാലും അതിലെ സ്ഥലങ്ങൾ ഞാൻ ജീവിച്ച സ്ഥലങ്ങൾ തന്നെയാണ്. അതിലെ കഥാപാത്രങ്ങളിലെ ഭൂരിഭാഗം കഥാപാത്രങ്ങളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ അത് അതിലെ ഒരു കഥാപാത്രം ആ കഥാപാത്രം മാത്രമാണ് അല്ലെങ്കിൽ ഒരാൾ തന്നെയാണ് എന്ന് വിചാരിക്കരുത്. പല ആളുകൾ ചേർന്നാണ് ഒരു കഥാപാത്രമായി മാറുന്നത്, ഒറ്റയാളല്ല. പിന്നെ അത് പുകിലൻ പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടെന്ന് വെച്ച് പുകിലൻ ഒറ്റയാളല്ല, പല ആളുകൾ ചേർന്നിട്ടാണ് പുകിലൻ. അതിനകത്ത് ഞാനെന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമല്ല, പല ആളുകളും അതിനകത്ത് വരുന്നുണ്ട്.
മുകുന്ദന്റെയും സക്രിയയുടെയും കഥകളിൽ നിന്ന് വലിയൊരു മുന്നേറ്റം നിങ്ങളുടെ തലമുറയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ?
മുന്നേറ്റം എന്ന് പറയുന്നതിനേക്കാളുപരി അത് കഥ അവരെഴുതിയ പോലെ അല്ലാതെ എഴുതാൻ ഉള്ള ശ്രമമാണ്. അത് മുന്നേറ്റമാണോ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഒരുപക്ഷെ കാലം അങ്ങനെ തീരുമാനിക്കാം, നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞിരുന്നു സക്രിയുടെ തേൻ എന്ന് പറഞ്ഞൊരു കഥയെ അടുത്ത് രണ്ടു വർഷം മുമ്പ് വന്നൊരു കഥയാണ് തേൻ. സക്രിയ എത്രയോ കാലം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷെ ആ തേൻ വായിക്കുമ്പോൾ അതെന്തൊരു പുതിയ കഥയാണ്. അപ്പോൾ സക്രിയയുടെ നേരത്തെയുള്ള കഥയിൽ നിന്ന് വ്യത്യസ്തമായത്, നേരത്തെ കഥ മോശമായതുകൊണ്ടല്ല അത് ഇപ്പോഴത്തെ കഥ അതിനേക്കാൾ വ്യത്യസ്തമാണെന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അതൊരു മുന്നേറ്റമാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം ആ കഥയിൽ നിന്ന് മാറി നിൽക്കുന്നു സക്രിയ, പഴയ സക്രിയ അല്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥ ഇവിടെ എഴുതുന്നു. അപ്പം സക്രിയ പോലും സക്രിയയുടെ മുൻ കഥകളിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥ എഴുതാനാണല്ലോ ശ്രമിക്കുക. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രതിഭാശാലി എഴുത്തുകാരാണല്ലോ സക്രിയ. അദ്ദേഹം പോലും മുൻ കഥയിൽ നിന്ന്, സ്വന്തം കഥയിൽ നിന്ന്, പണ്ട് എഴുതിയ സ്വന്തം കഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥ എഴുതാൻ ശ്രമിക്കുന്നു. എന്ന് അപ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായ കഥ എഴുതാൻ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നു. അതിൻ്റെ മുന്നേറ്റം എന്നതിനേക്കാൾ ഉപരിയായി ഒരു കഥയെ എന്താ പറയുക മാറ്റാനുള്ളൊരു ശ്രമം, കഥ വേറൊരു വഴിയിലൂടെ പോകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം, അതിനുള്ള ശ്രമമാണ് എല്ലാ എഴുത്തുകാരും എല്ലാ കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പത്രപ്രവർത്തനയിൽ നിന്ന് സിനിമ, തിരക്കഥ, സീരിയൽ ആ തട്ടകത്തിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്?
സിനിമ തിരക്കഥ ഇതിപ്പം ഈ ഇളയരാജ എന്നുള്ള സിനിമയെ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ഒറ്റ തിരക്കഥ എഴുതിയിട്ടുള്ളൂ. സീരിയൽ പണ്ട് വളരെ 4 വർഷം മുമ്പ് ഒരു സീരിയലിൻ്റെ പകുതി ഒരു 80 എപ്പിസോഡ് പണ്ട് 80 എപ്പിസോഡ് എഴുതി, പിന്നെ അതിനുശേഷം എഴുതിയിട്ടില്ല, 80 എപ്പിസോഡ് എഴുതിയുള്ളൂ. അത് നമ്മുടെ വേറൊരു സുഹൃത്ത് എഴുതി തുടങ്ങിയ ആയിരുന്നു, അതിന് ശേഷമാണ് ഞാൻ ഒന്ന് ജോയിൻ ചെയ്ത് 80 എപ്പിസോഡ് എഴുതി, ഏതാണ്ട് 80 എപ്പിസോഡോളം. സിനിമ ഈ ഇളയരാജ എന്നുള്ള സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ വർഷം ആണത് എൻ്റെ എഴുത്തും പരിപാടികളൊക്കെ ഈ വർഷം അത് ഷൂട്ട് ചെയ്തു, അല്ല ഈ വർഷം അത് റിലീസ് ചെയ്തു, കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്തു. അതാണ് എൻ്റെ ഒരു എത്തിപ്പെട്ടത്. സിനിമയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ആലോചനകളുണ്ട്, സിനിമ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ളൊരു ആഗ്രഹമുണ്ട് നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ ഇതിൻ്റെ ഇളയരാജയുടെ ഡയറക്ടർ മാധവ് രാംദാസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പല കഥകളും ആലോചിക്കുകയും പല സിനിമകളും പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു ഇതിനു മുമ്പ് തന്നെ. ഇളയരാജ അല്ല പ്ലാൻ ചെയ്തത്, ഇതിനു മുമ്പും 1-2 സിനിമകൾ ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് അങ്ങനെ നടന്നിരുന്നില്ല. അപ്പം വേറൊരു പുതിയൊരു സിനിമ ആലോചിക്കാം എന്ന് വിചാരിച്ചാണ് ഇളയരാജയിലെത്തിയത്. അത് പെട്ടെന്ന് അത് അധികം വൈകാതെ തന്നെ പ്രോജക്റ്റ് ആവുകയും സിനിമ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇളയരാജയിൽ വരെ എത്തി
നിൽക്കുന്നത്.
ഇപ്പം കുന്നന്താനം എന്ന് പറയുന്ന നാട് മൊത്തം കുന്നുകളാണ്. ഏത് വഴിക്ക് പോയാലും ഒരു കയറ്റത്തിലേ ആ വഴി എത്തുള്ളൂ. സൈക്കിൾ ഓടിക്കാൻ വലിയ പ്രയാസമുള്ള നാടാണ് ഞങ്ങളുടേത്. കാരണം ഒരു വഴിയിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, ഇറക്കത്തിൽ ഇറങ്ങിപ്പോകാം. പക്ഷേ തിരിച്ച് ഈ കയറ്റം ഇവിടെ നമ്മൾ ഉരുട്ടി കയറ്റണം. സൈക്കിൾ ഓടിക്കാൻ വലിയ പ്രയാസം. ഞാൻ എല്ലാ സ്ഥലവും അങ്ങനെയാണെന്നല്ല, പക്ഷേ സമതലത്തിലൂടെ പോകുന്ന പോലെ പ്രതീതി ഉണ്ടാ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമതലവും ചെന്ന് നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ താഴെയാണ് മുഴുവൻ ഞങ്ങൾ കുന്നുകളാണ്. പക്ഷെ നമ്മളവിടെ തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വിട്ടുപോയിട്ട് 10 വർഷത്തിൽ കൂടുതലായി എൻ്റെ നാട് വിട്ടുപോയിട്ട്. ഞാനിപ്പോൾ ആ നാട്ടുകാരനല്ല ഇപ്പം, പക്ഷേ എൻ്റെ മനസ്സിലാകുന്ന എൻ്റെ നാട് അത് തന്നെയാണ്, അവിടെ തന്നെയാണ്. അപ്പോൾ ഒരു കഥ എഴുതാനിരിക്കുമ്പോൾ ആദ്യം ഒരു കഥ എഴുതി വരുമ്പോൾ സംഭവങ്ങളൊക്കെ അറിയാതെ വരുന്നത് ഈ പാറിക്കത്തേടിയും കുന്നന്താനവും പുളിന്താനവും മടത്തിക്കാവ് ക്ഷേത്രവും ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് ഇപ്പം നമ്മുടെ മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം. പിന്നൊരു പള്ളിയുണ്ട്, 2 പള്ളിയുണ്ട്, 2-3 പള്ളികളുണ്ട് എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ ആ അനുഭവമായിട്ട് ചേർന്ന് നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളും കാവുകളും ഒക്കെ ഉണ്ട്. അമ്മനടുത്ത് മനുഷ്യരും അതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ എഴുത്തിലേക്ക് വരുന്നത്. പടയണിയുണ്ട്, പിന്നെ മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പടയണിയുണ്ട്.
താങ്കളുടെ കഥകളിലെ ചില പ്രയോഗങ്ങളുണ്ട്. അഴുകിയ വ്രണങ്ങൾക്കു മുകളിലൂടെ വണ്ടി ചീറിപ്പാഞ്ഞു, പള്ളയിൽ കത്തി കയറ്റാനെടുക്കുന്ന നേരം, അങ്ങനെ പലതും. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ എങ്ങനെയാണ് കണ്ടെത്തുക?
അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് കൃത്യമായ ഉത്തരം പറയാനാവത്തില്ല. അതൊക്കെ ആദ്യത്തെ എഴുതി തന്നെ വന്നതാണ്. റീറൈറ്റിംഗ് ഇപ്പം പറഞ്ഞ ഈ മൂന്ന് സാധനവും റീറൈറ്റിങ്ങിൽ വന്നതല്ല, ഫസ്റ്റ് റൈറ്റിംഗ് തന്നെ വന്നതാണ്. റീറൈറ്റിങ്ങിലാണ് ചില സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത്. ഇപ്പം പറഞ്ഞാൽ ഈ കത്തി കയറ്റാൻ എടുക്കുന്ന സമയം എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ നമ്മൾ എഴുതിയപ്പം ആ ഫ്ലോയിൽ തന്നെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീറൈറ്റിങ്ങിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പം കുറച്ചുകൂടി പറയാൻ കഴിയുമായിരിക്കും നമുക്ക്. ചിലപ്പോൾ അങ്ങനെ അന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് വന്നതാണെന്ന്. പക്ഷേ ഈ എഴുത്തിനകത്ത് എങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
അനുഭവങ്ങളാണ് കഥകളാകുന്നതെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യത്തിലേക്ക് ഫിക്ഷൻ്റെ വരവാണോ അതോ ഫിക്ഷനിലേക്ക് യാഥാർത്ഥ്യം കടന്നു വരുന്നതാണ്?
ഇപ്പോൾ നമ്മൾ എന്തെഴുതുമ്പോഴും ഇപ്പോൾ നമുക്കൊരു ഒരു പാസ്റ്റ് ഉണ്ടാവും, ഒരു പാസ്റ്റിൽ നിന്നാണ് നമ്മൾ പലതും എടുക്കുന്നത്. ഇപ്പം ഒരു ഫാൻറ്റസി അല്ല എങ്കിൽ, ഇപ്പോൾ ഫാൻറ്റസി ആണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ ഒരു ഭൂതകാലത്തിലെ നമ്മുടെ എക്സ്പീരിയൻസ് അത് കലർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഇൻ്റർവ്യൂ തന്നെ ഒരു അങ്ങനെ പറഞ്ഞിരുന്നു, ഓർമ്മകളേക്കാൾ ഉപരി ഓർമ്മകളാണ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർത്തെടുക്കുന്നത് പലതും ഓർമ്മ തെറ്റുകളാണ്. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് അറിയുന്നില്ലെന്നേ ഉള്ളൂ. കഥകളാവുന്നത് ഓർമ്മകളേക്കാൾ ഉപരി ഓർമ്മ തെറ്റുകളാണ്. ഓർമ്മയിലെ പിശകുകളുണ്ടല്ലോ, ആ പിശകുകൾ വളരെ സർഗാത്മകമാണ് പിശകുകൾ. ഇപ്പം രാവിലെ 10 മണിക്ക് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, ഒരു കാര്യം സംഭവിക്കുന്നു. ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് അതിന് ശേഷം നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, ഒരു കാര്യം സംഭവിക്കുന്നു. ഇത് ഒരു തുടർച്ചയാണ്, ആ ദിവസത്തെ ഓർമ്മയുടെ തുടർച്ചയാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ 10 മണിക്ക് നമ്മൾ പോയി ഒരു കാര്യം സംഭവിച്ചു, എന്നാൽ 1 മണിക്ക് ഉള്ള സംഭവം നമ്മൾ മനസ്സിൽ നിന്ന് ആ ദിവസം നടന്നതാണെന്നുള്ളത് പോയി കഴിഞ്ഞിരിക്കും. പകരം ഇതിന് ശേഷം ഒരു 5 വർഷം നടന്നൊരു സംഭവമായിരിക്കും ഇതിന് ശേഷം ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഓർമ്മ തെറ്റ് സംഭവിച്ചു. പരസ്പരം ചിലപ്പോൾ യോജിക്കാത്ത 2 സംഭവങ്ങളായിരിക്കും അവിടെ വരുന്നത്. ആ അങ്ങനെ യോജിക്കാതെ വരുന്ന അത്തരം സംഭവങ്ങളായിരിക്കും കൂടുതൽ സർഗാത്മകമായ ഒരു കഥയിലേക്ക് വരിക. ആ തുടർച്ചയേക്കാൾ ഉപരി നന്നായി വരിക ആ ചേരാത്ത ചില കാര്യങ്ങളായിരിക്കും.
ഇത്രയും നേരം നമ്മോടൊപ്പം ചിലവഴിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ സുദീപ് ടി. ജോർജിന് എല്ലാവിധ നന്ദിയുണ്ട്.